got two big blue eyes that light up like a star. And the way to light them up is to buy him candy bars. Cracker Jack and bubble gum will start his day off right. All the girlies follow him just to beg him for a bite.
ഇന്ന് നവംബർ 9. വെറുതെ ഒരു ക്രോണോളജി വെച്ച് തുടങ്ങാം. ഏർലി 1800സിൽ ബെർലിനിൽ ഇരുന്ന് ടി എ ഹോഫ്മാൻ ചെറുകഥകൾ എഴുതുന്നു, റൊമാൻറ്റിക്കും ഹൊററും. 60-ോ 70-ോ വർഷം കഴിഞ്ഞ് ആ കഥകൾ കൊളോണിൽ ഇരുന്ന് വായിക്കുന്ന ജാക്ക് ഓഫൻബാക്കിന് അതിൽ 3 എടുത്തിട്ട് ഓപ്പറ ആക്കാൻ ആഗ്രഹം ഉദിക്കുന്നു. ആ മോഹം നടപ്പിലാക്കുന്നു. ആ ഓപ്പറയെ അടിസ്ഥാനമാക്കി 2 ബ്രിട്ടീഷുകാർ, പവൽ ആൻഡ് പ്രെസ്ബർഗർ, 1950സിൽ അതിനെ സിനിമയാക്കി. എന്നിട്ടോ അതിൻ്റെ ഒരു വീഡിയോ കോപ്പി ന്യൂയോർക്കിൽ ബ്രോങ്സിലെ ഒരു കുഞ്ഞ് സിനിമാ വീഡിയോ കടയിൽ ഉണ്ടായിരുന്നത് സ്ഥിരം വാടകയ്ക്കെടുത്ത് ഒരു ഇറ്റാലിയൻ കുട്ടി വീട്ടിൽ പോയിരുന്ന് കാണും. അവന് ചെറുപ്പത്തിലെ ബാധിച്ച ആസ്മ കാരണം കളികളിലൊന്നും താല്പര്യമില്ലായിരുന്നു, സിനിമ മാത്രമായിരുന്നു ഏക താല്പര്യം. ആ ചെക്കൻ്റെ വളർച്ചയെക്കുറിച്ചുള്ള കഥയാണ് ഇന്ന് പറയാനുള്ളത്. കാരണം അവൻ നമുക്കൊരു ഉപകാരം ചെയ്തു, റോബർട്ട് ഡി നീറോയെ സൃഷ്ടിച്ചു. സ്മരകത്ത് ആഫ്രിക്കൻ പായൽ തഴച്ചു വളരുന്ന പോലെ പണ്ടുകാലത്ത് മാഫിയക്കാരുടെ ഉറവിടമായിരുന്ന സിസിലിയിൽ നിന്നുമാണ് മാർട്ടിൻ്റെ മുൻഗാമികൾ ഐക്യനാടുകളിൽ എത്തുന്നത്. ന്യൂയോർക്കിലെ തുണിച്ചന്തയിലായിരുന്നു മാതാപിതാക്കൾ വേലയെടുത്തത്. അപ്പൻ ഇസ്ത്രി ഇടീര്, അമ്മ തുന്നൽ. പക്ഷേ രണ്ടുപേരും ചെയ്തിരുന്ന മറ്റൊരു വൃത്തി കൂടി ഉണ്ടായിരുന്നു, നാടകങ്ങളിൽ ചില്ലറ പണികളും വേഷം കെട്ടലും. എല്ലാ വീക്കെൻഡും ചേട്ടനോ അപ്പനോ കൂട്ടിക്കൊണ്ടുപോയി സിനിമ കൊട്ടകയിൽ പടങ്ങൾ കാണിച്ചിരുന്നതിനാൽ ആ കുഞ്ഞ് മനസ്സിൽ കയറിപ്പറ്റിയ സിനിമ നിർമ്മാണത്തിൻ്റെ മ്യൂസ് സരസ്വതി അവിടെ കിടന്ന് തെങ്ങുകളിൽ പോലെ മൂത്ത് മൂത്ത് ഫെർമെൻ്റ് ചെയ്ത് പിൽക്കാലത്ത് 1 200 proof ചാരായമായി പുറത്തേക്ക് ഒഴുകി. പിൽക്കാലത്ത് പത്രക്കാരും മാർട്ടിനോട് ആരൊക്കെ എന്തൊക്കെയാണ് സ്വാധീനിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഒരു അരിച്ചാക്ക് നിറയെ പേരുകൾ കമത്തിയിട്ടു. സത്യജിത് റേ, ഇംഗ്മാർ ബെർഗ്മാൻ, ഫ്രെഡറിക്കോ ഫെലിനി, ഇഷിറോ ഹോണ്ട എന്നങ്ങനെ കുറെ സംവിധായകൻ, പിന്നെ ബൈസിക്കിൾ തീവ്സ്, റോം, പയാസ, അതിൻ്റെ കൂടെ ദോസ്തോവ്സ്കി, ഗ്രഹാം ഗ്രീൻ, ജെയിംസ് ജോയ്സ് എന്നിങ്ങനെ കുറെ എഴുത്തുകാർ. ഇവയെല്ലാം അകത്ത് ചെന്ന് ദഹിച്ചിട്ട് പുറത്തേക്ക് വന്ന ഒന്നാന്തരം സൃഷ്ടികളെക്കുറിച്ച് വെറുതെ പറഞ്ഞ് സമയം കളയുന്നില്ല. ഒരെണ്ണത്തെ കുറിച്ച് മാത്രം പറയാം. പക്ഷേ അതിനു മുന്നേ കൊക്കെയ്നിന് ഇവിടെ ഒരു റോളുണ്ട്. ന്യൂയോർക്കിലെ ലോവർ ഈസ്റ്റ് സൈഡിലെ ചെറുപ്പക്കാരുടെ ഒപ്പോസിംഗ് ഗ്യാങ്സിലുള്ള കാലം മുതലേ ഉള്ള ചെറുതായിട്ട് കണ്ടുള്ള പരിചയമുണ്ട് മാർട്ടിൻ സ്കോർസസിയും റോബർട്ട് ഡി നീറോയും തമ്മിൽ. പിൽക്കാലത്ത് മാർട്ടിൻ്റെ ന്യൂയോർക്ക് ന്യൂയോർക്കിലും ടാക്സി ഡ്രൈവറിലും അഭിനയിക്കുമ്പോഴാണ് ഇവർ സഹോദരന്മാരെ പോലെ ആകുന്നത്, സെല്ലുലോയിഡ് എന്നുള്ള രക്തം മുഖേന. ഡി നീറോ പണ്ടങ്കാണ്ട് വായിച്ച ഒരു കഥ സിനിമയാക്കണമെന്ന് പറഞ്ഞ് മാർട്ടിനോട് പറഞ്ഞിട്ട് മാർട്ടിൻ എപ്പോഴും ഒഴിപ്പിക്കൊണ്ടിരുന്നു. എന്നാൽ ഡി നീറോയ്ക്ക് ആണെങ്കിൽ ആ കഥ സിനിമയാക്കണം എന്നുള്ളത് ഒരു ലൈഫ് മിഷൻ പോലെ ആയി എന്നുള്ളത് പോട്ടെ, അത് മാർട്ടിക്ക് മാത്രമേ പറ്റൂ എന്നുള്ള വിശ്വാസം വല്ലാത്ത തലവേദനയായി. ആ ഇടയിൽ കോഴ്സസി ഉണ്ടാക്കിയ പല ചിത്രങ്ങളും പണമുണ്ടാക്കാതെ വന്നപ്പോൾ ആകെ ഡിപ്രസ്ഡ് ആയിട്ട് ആള് കൊക്കെയ്ൻ എടുക്കാൻ തുടങ്ങി. അത് അഡിക്ഷനായി മാറിയപ്പോൾ ആസ്മയ്ക്കുള്ള മരുന്നും കൊക്കെയ്നും കൂടി ഉള്ളിൽ ചെന്ന് വമ്പിച്ച ഗാങ് വാഷ് ആയതോടെ സ്കോർസസിയുടെ ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സ് ക്രാഷ് ചെയ്തു, വമ്പിച്ച ബ്ലീഡിങ്. ആശുപത്രിയിൽ കുറെ കാലം ആകെ ഡൗണായി കിടക്കുന്ന കാലത്ത് ഇനി ഒരു പണം പിടിക്കാൻ പറ്റുമോ എന്ന് തന്നെ സംശയിച്ചിരിക്കുമ്പോൾ ഡീനീറോ പുസ്തകവുമായി രണ്ടാം പ്രാവശ്യം എത്തുന്നു. ചാകാതെ രക്ഷപ്പെട്ടാൽ പണം പിടിക്കാമെന്ന് സ്കോർസസി സമ്മതിക്കുന്നു. പലരുടെയും കയ്യിലൂടെ തിരക്കഥ കയറി ഇറങ്ങിയെങ്കിലും ഒടുവിൽ സ്കോർസസിയും ഡീനീറോയും കരീബിയൻ ഐലൻഡിലെ സെയിന്റ് മാർട്ടിനിലുള്ള ലാ സമാന റിസോർട്ടിൽ അവർ രണ്ടുപേരും മാത്രമിരുന്ന് പല ആഴ്ചകൾ ഇരുന്ന് പണിതപ്പോഴാണ് ഫൈനൽ ഷേപ്പ് ഉണ്ടാകുന്നത്. എന്നിട്ട് ആ സിനിമയുടെ ഒടുവിലത്തെ സീനുകളില് റിയലിസ്റ്റിക് ആക്കാൻ ഡീനീറോ ഒരു മാസം യൂറോപ്പിലൂടെ തിന്ന് സഞ്ചരിച്ച് 60 പൗണ്ട് തൂക്കം വെച്ചു. അവൻ അത് ചെയ്തതിന് മാത്രമാണ് ബെസ്റ്റ് ആക്ടറിനുള്ള ഓസ്കർ അവാർഡ് ഡീനീറോയ്ക്ക് കൊടുത്തത് എന്ന് സ്കോർസസി പിന്നീട് തമാശിച്ചു. കാരണം സ്കോർസസിക്ക് ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് റേജിംഗ് ബുള്ളിന് കിട്ടിയില്ല. ആ കാലത്ത് ടിവിയിലും ഈവൻ ലൈഫ് മാസികയിലും ബോക്സിംഗ് കാണിച്ചിരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മാത്രമായിരുന്നു. അതിനാൽ ഈ സിനിമയും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ആണ് അവർ പിടിച്ചത്. ഡീനീറോയുടെയും മാർട്ടിന്റെയും വെല്ലുപ്പന്മാരെ പോലെ ഒരു ഇറ്റാലിയൻ പെസന്റിന്റെ സ്വഭാവ ഗുണങ്ങളുണ്ടായിരുന്ന ജേക്ക് ലമാറ്റ എന്ന പ്രൊഫഷണൽ ബോക്സറിന്റെ ജീവിതകഥ സിനിമയാക്കിയപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും അവരുടേതായ ജീവിത അനുഭവങ്ങൾ അതിൽ കയറ്റി ഒരു സിനിമാറ്റിക് ജെം ആക്കാൻ സാധിച്ചു. എ സാഡ് ആൻഡ് പെയിൻഫുൾ സ്റ്റോറി ബട്ട് യെറ്റ് റിഡീമിംഗ് ഇൻ സം വേ. അതിവ് പോലെ സിനിമയെ സ്നേഹിക്കുന്ന മലോകർക്കെല്ലാം പരിപൂർണ ആരോഗ്യം പാകത്തിനുള്ള സമ്പത്തും നേർന്നുകൊണ്ട് നല്ല സിനിമ കണ്ടാൽ അതിനെപ്പറ്റി അവലോകനം ചെയ്താൽ മാത്രം ഉറക്കം വരുന്ന ഒരു കുമരകംകാരൻ.